ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കഷ്ടകാലം കൊണ്ടാകുന്നു എന്ന് ചിന്തിച്ചൊരു ജീവിതം മുഴുവൻ നരകിച്ചു കഴിയാവുന്നതാണ്. എന്നാൽ ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു എന്ന് വിശ്വസിച്ചൊരു ദൈവ പൈതലായി ഇവിടെ തന്നെ സ്വർഗീയ സന്തോഷം അനുഭവിക്കാവുന്നതാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എസ്തേറിന്റെ പുസ്തകം ദൈവീക കരുതലിന്റെ നല്ല ഒരു ഉദാഹരണമാകുന്നു. യഹൂദന്മാരെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ രാജകൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. മേദ്യരുടെയും പാർസ്യരുടെയും ഈ നിയമം ഒരു വിധത്തിലും മാറ്റാവുന്നതല്ല. ഇത്തരുണത്തിൽ മൊർദെക്കായി എസ്തേർ രാജ്ഞിയുടെ അടുത്ത് ദൂത് പറഞ്ഞയക്കുന്നു. തന്റെ നിസ്സഹായ അവസ്ഥ രാജ്ഞി ആദ്യം അറിയിച്ചു. എന്നാൽ മൊർദെക്കായി ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് മറുപടി നൽകിയത്. അപ്പോൾ എസ്തേർ തന്റെ ജീവനെ വകവയ്ക്കാതെ രാജസന്നിധിയിലേക്ക് ചെല്ലാമെന്ന് വാക്കുകൊടുക്കുന്നു. എന്നാൽ അതിനു മുൻപ് ഒരു ഉപവാസം പ്രഖ്യാപിക്കുവാൻ മൊർദെക്കായിയെ എസ്തേർ ഉപദേശിച്ചു. നാലാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെയാണല്ലോ നാം ചിന്തിച്ചത്. ഇനിയും അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത്, മൂന്നാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗ്രഹത്തിന്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗ്രഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. ഇതൊന്നും യാദൃച്ഛികമായിരുന്നു എന്ന് ചിന്തിക്കരുത് കേട്ടോ. രാജാവ് തന്റെ രാജസിംഹാസനത്തിൽ രാജഗ്രഹത്തിന്റെ വാതിലിന് നേരെ ഇരിക്കുകയായിരുന്നു. അവന്റെ ചുറ്റിനും അവന്റെ ദാസന്മാരെല്ലാ പ്രൌഢിയോടും കൂടെ നിന്നിരുന്നു. ആ വർണ്ണ നിബിഡമായ അന്തരീക്ഷമൊന്ന് ചിന്തിക്കൂ. അവിടുത്തെ രാജകീയത്വം എത്ര മനോഹരമായിരുന്നിരിക്കും. രാജാവ് എന്തെങ്കിലും രാജ്യകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നിരിക്കും അവൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാം വാക്യം, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തിയെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നത് വീണ്ടും കാണുവാൻ സാധിക്കും. രാജാവിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെടുവാൻ എസ്തേർ തന്നെ തന്നെ ഒരുക്കിയിരുന്നു. അവൾ ആദ്യമായി വന്ന് കൊട്ടാരത്തിലെ ആ സൌന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ അവൾക്ക് മറ്റൊരുക്കങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല. അവളുടെ സാധാരണ സൌന്ദര്യത്താൽ അവൾ ആ അവസരത്തിൽ വിജയിച്ചു. അന്ന് രാജാവിന് അവളിൽ സ്നേഹം ആയതായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ തന്റെ വസ്ത്രത്തിനു വേണ്ടി വളരെയേറെ സമയം ചെലവഴിച്ചു കാണും. എസ്തേർ രാജവസ്ത്രം ധരിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം അവൾക്കുണ്ടായിരുന്ന വസ്ത്രങ്ങളിലേക്കും ഏറ്റവും നല്ലത് അവൾ ധരിച്ചു എന്നത്രേ. അതിന്റെ അർത്ഥം അവൾ എത്രയും സൌന്ദര്യവതിയാകാമോ അത്രയും ആയിട്ടാണ് കാണപ്പെട്ടത്. അവൾ രാജാവിനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ കാണപ്പെട്ടു. അവൾ പ്രാകാരത്തിൽ പ്രവേശിച്ച് അവിടെ നിന്നപ്പോൾ അതൊരു നാടകീയമായ രംഗം തന്നെയായിരുന്നു. രാജാവ് അവളെ നോക്കി. ഇവിടെ ഉടനെ ഉണ്ടാകാവുന്ന ചോദ്യം, അവൻ ചെങ്കോൽ ഉയർത്തുമോ അതോ ഉയർത്തുകയില്ലയോ. ആ നിമിഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ എബ്രായ പെൺകുട്ടി പ്രാർത്ഥിച്ചു കാണുമെന്നത്രേ. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. താൻ എത്ര നിസ്സഹായിയും ആശയറ്റവളുമാകുന്നു എന്നവൾ ഗ്രഹിച്ചു കാണും. ഉടനെ രാജാവ് തന്റെ പൊൻചെങ്കോൽ അവൾക്ക് നേരെ നീട്ടുകയും ഒരുപക്ഷെ ചിരിക്കുകയും ചെയ്തു കാണും. ഉടനെ അവൾ മുൻപോട്ടിയെന്ന് തന്റെ കൈകൊണ്ട് ചെങ്കോൽ തൊട്ടു. ആ കാലത്തെ നടപടി അങ്ങനെയായിരുന്നു. എന്തൊരു ചിത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ പുസ്തകത്തിൽ ഞാൻ മേദ്യരുടെയും പാർസ്യരുടെയും നിയമത്തെ ഊന്നിപ്പറയുകയും ദൈവത്തിന്റെ നിയമവുമായി അതിനെ താരതമ്യപ്പെടുത്തുകയുമായിരുന്നു. ദൈവത്തിന്റെ നിയമം പറയുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നത്രേ. അതേ സുഹൃത്തെ, ദൈവം ആ നിയമം ഒരിക്കലും നീക്കിയിട്ടില്ല. അത് എന്നത്തേതും പോലെ തന്നെ ഇന്നും സത്യമാണ്. അതത്രേ ദൈവത്തിന്റെ നിയമം. അത് മാറ്റുവാൻ സാധിക്കാത്തതാണ്. അവിടുത്തെ സ്വഭാവം മാറ്റാതെ ഈ നിയമം മാറ്റുവാൻ സാധ്യമല്ല. ഇനിയും ഈ സംഭവത്തിന് വേറൊരു വശമുണ്ട്. എസ്തേറിന്റെ നേരെ പൊൻചെങ്കോൽ നീട്ടുക വഴി രാജാവ് അവൾക്ക് അവളുടെ ജീവനെ നൽകുകയായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം തന്റെ പൊൻചെങ്കോൽ മനുഷ്യവർഗത്തിന് നേരെ ഇന്ന് പിടിച്ചിരിക്കുകയാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്നു. ഇത് സത്യമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ളതും ശരിയാണ്. എന്നാൽ ആ വലിയ നിയമത്തെ നമ്മുടെ ദൈവം അതിജീവിക്കേണ്ടതുണ്ട്. ആ നിയമത്തെ അതിജീവിക്കുവാൻ അഥവാ മറികടക്കുവാൻ അവൻ ചെയ്ത ഒരേയൊരു മാർഗം ഭൂമിയിലേക്ക് താൻ തന്നെ വന്നു എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളെ അവന്റെ മേൽ വഹിച്ച് ആ പിഴ അടയ്ക്കുക മാത്രമാണ്. കാരണം ആ നിയമം റദ്ദാക്കിയിരുന്നില്ല, ഇന്നും അത് റദ്ദാക്കിയിട്ടില്ല, അതിന് ഇന്നും ഒരു മാറ്റവുമില്ല. ദൈവം താങ്കളെ രക്ഷിച്ചപ്പോൾ സുഹൃത്തെ, ആരോ താങ്കളുടെ തെറ്റിനുള്ള പിഴ അടച്ചു തീർത്തു എന്നതാണ് അതിന്റെ കാരണം. അവിടുന്ന് ആ ക്രൂശിന്മേൽ നമ്മുടെ പകരക്കാരനായിട്ടാണ് മരിച്ചത്. ആ കാരണത്താൽ ദൈവം ഭൂമിയിലേക്ക് കൃപയുടെ പൊൻചെങ്കോൽ നീട്ടിയിരിക്കുന്നു. എന്നിട്ട് അവൻ ഏതൊരു വ്യക്തിയോടും പറയുന്നത്, നിനക്ക് എന്റെ അടുത്തേക്ക് വരാവുന്നതാണ്, കൃപയുടെ ആ ചെങ്കോൽ നിനക്ക് സ്പർശിക്കാവുന്നതാണ്, എങ്കിൽ നിന്നും നിനക്ക് രക്ഷ പ്രാപിക്കാവുന്നതാണ്. ഇപ്പോൾ എസ്തർ ഇത രാജസന്നിധിയിലേക്ക് വരുന്നു. ഉടനെ തന്നെ രാജാവ് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഇല്ല എങ്കിൽ ഇങ്ങനൊരു ചുവട് എസ്തർ വെക്കുകയില്ല എന്നത്രേ. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, രാജാവ് അവളോട്, എസ്തർ രാജ്ഞി, എന്തു വേണം, എന്താകുന്നു നിന്റെ അപേക്ഷ, രാജ്യത്തിൽ പാതിയോളം ആയാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു. എസ്തർ തന്റെ അടുത്ത് ഈ പറഞ്ഞതുപോലെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നമുണ്ടായിട്ടല്ല എന്ന് രാജാവ് അറിഞ്ഞു, മനസ്സിലാക്കി. ഒരു പുതിയ ഡ്രസ് വാങ്ങുന്നതിന് പണത്തിനോ അവർ ഒരുമിച്ച് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് ചോദിക്കുവാനോ അല്ല രാജ്ഞി വന്നിരിക്കുന്നതെന്ന് രാജാവിന് മനസ്സിലായി. തന്റെ രാജ്ഞിയെ എന്തോ ബുദ്ധിമുട്ടിക്കുന്നു എന്നവൻ ഗ്രഹിച്ചു. അവളെ വിറയ്ക്കുന്നതും ആകെ അസ്വസ്ഥതയിലായിരിക്കുന്നതും അവൻ മനസ്സിലാക്കി. അവൾ സ്വസ്ഥയാകുവാൻ ഭയപ്പെടാതെ സംസാരിക്കുവാൻ തക്കവണ്ണം രാജാവ് എസ്തറിനോട് സംസാരിച്ചു, രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാമെന്ന്. ഇത് ഒരു വെറും വാക്കല്ലായിരുന്നു. അവളുടെ ഭയം മാറ്റുവാൻ അവൻ അവൾക്ക് സകലവും വാഗ്ദാനം ചെയ്യുന്നു. നാലാം വാക്യത്തിൽ, അതിന് എസ്തർ, രാജാവിന് തിരുവള്ളമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരേണം എന്ന് അപേക്ഷിച്ചു. ഇവിടെ തന്റെ അപേക്ഷ അങ്ങനെ അങ്ങ് പറയുവാൻ തുടങ്ങിയില്ല. അവൾ രാജാവിനെ അവൾ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് ക്ഷണിച്ചു, ഹാമാനെയും കൂട്ടത്തിൽ കൊണ്ടുവരണം എന്നപേക്ഷിക്കുന്നു. ഹാമാൻ ആവശ്യപ്പെടുന്നത് യഹൂദന്മാരുടെ ജീവൻ മാത്രമല്ല, രാജ്ഞിയായ തന്റെ ജീവൻ കൂടിയാകുന്നു എന്ന് രാജാവിനെ അറിയിക്കുവാൻ ഹാമാനും കൂടെ ഉണ്ടായിരിക്കണം. അതാണ് അവൾ ആഗ്രഹിച്ചത്. എസ്തർ ചെയ്തത് വളരെ ചങ്കൂറ്റത്തോടുള്ള ഒരു കാൽവയ്പായിരുന്നു. തന്റെ ജനത്തിനുള്ള ഒരേ ഒരു സഹായം താൻ മാത്രമാകുന്നു എന്ന് എസ്തർ അറിഞ്ഞു. തന്റെ വലിയ കരുതലിനാൽ ദൈവം എസ്തേറിനെ ഒരു രാജ്ഞിയുടെ സ്ഥാനത്താക്കി വെച്ചതാണല്ലോ. താൻ അവിടെ ആയിരിക്കുന്നത് ദൈവഹിതത്താൽ ആകുന്നു എന്ന് എസ്തർ ഒരിക്കലും പറഞ്ഞിരിക്കുവാൻ ഇടയില്ല എന്ന് തീർച്ചയാണ്. വാസ്തവത്തിൽ ദൈവം എന്ന പേരുപോലും അവൾ ഉപയോഗിക്കുന്നില്ല. എന്നാൽ തന്റെ ജീവൻ അപകടത്തിലാകുന്നു എന്നറിഞ്ഞിട്ടും അവൾ രാജസന്നിധിയിലേക്ക് പോകുന്നു. പ്രിയ സുഹൃത്തെ, നാം എല്ലാം ഒരു ദിവസം രാജാതിരാജാവിന്റെ മുൻപാകെ നിൽക്കുവാൻ പോകുകയാണ്. എല്ലാ വിശ്വാസിയും ദൈവത്തിന് മുൻപാകെ നിന്ന് തനിക്കൊരു പ്രതിഫലം ലഭിക്കുമോ എന്ന് കാണുന്നതാണ്. അതെ, സകലരും അവന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതുണ്ട്. രാജാവ് പൊൻചെങ്കോൽ എസ്തേറിന്റെ നേരെ നീട്ടിയപ്പോൾ അവൾ വന്ന് അതിന്മേൽ തൊട്ടതുപോലെ ദൈവം തന്റെ കൃപയുടെ ചെങ്കോൽ നമുക്ക് നേരെ പിടിച്ചിരിക്കുന്നു. അതിന്മേൽ വിശ്വാസത്താൽ സ്പർശിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. എന്നിട്ട് അവൻ നൽകുവാൻ ആഗ്രഹിക്കുന്നത് നാം സ്വീകരിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. നാം സൌന്ദര്യമുള്ളവരായതിനാലല്ല അവൻ നമ്മോട് കൃപാലുവായിരിക്കുന്നത്. എന്റെ കണ്ണാടി എന്നോട് പറയുന്നത് ഞാൻ അത്ര സുന്ദരനൊന്നുമല്ല എന്നത്രേ. അതിനേക്കാൾ കഷ്ടം നാമെല്ലാം നമ്മുടെ ഉള്ളിൽ വളരെ വിരൂപരാകുന്നു എന്നുള്ളതാണ്. പാപം മനുഷ്യ ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നത്. തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കും നേരെ അവൻ തന്റെ കൃപയുടെ ചെങ്കോൽ നീട്ടിയിരിക്കുന്നു. അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എസ്തർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അങ്ങനെ രാജാവും ഹാമാനും എസ്തർ ഒരുക്കിയ വിരുന്നിന് ചെന്നു. രാജാവിന്റെ ഹൃദയത്തിന്റെ നിലവാരം ഈ വാക്യത്തിൽ കാണാവുന്നതാണ്. അവൻ പറഞ്ഞു, എസ്തർ അവനെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഓടിച്ചെന്ന് ഹാമാനോട് പറയുക. എസ്തർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ അവൻ വരേണ്ടിയിരിക്കുന്നു. രാജാവ് ഹാമാനോട് വളരെ ഔദാര്യമനസ്കതയോടെയാണ് ഇടപെടുന്നത്. അവൻ ഹാമാനെ പ്രധാനമന്ത്രിയാക്കി യഹൂദന്മാരെ കൊല്ലുവാൻ വേണ്ടി ഉണ്ടാക്കിയ തീർപ്പിൽ ഒപ്പുവയ്ക്കുവാൻ രാജാവ് തന്റെ മുദ്രമോതിരം ഹാമാനെ ഏൽപ്പിച്ചു. എന്നാൽ രാജ്ഞിയുമായുള്ള സാമ്യപ്പെടുത്തലിൽ ഹാമാൻ രാജ്ഞിയെ അനുസരിക്കണം. അവൾ രാജ്ഞിയാണ്. ഇത് അവൾക്ക് നല്ല ഒരു സ്ഥാനമാകുന്നു നൽകുന്നത്. എസ്തർ ഒരുക്കിയ വിരുന്നിലേക്ക് രാജാവും ഹാമാനും കടന്നു വരുന്നു. ആറാം വാക്യത്തിൽ നാം കാണുന്നു, വീഞ്ഞു വിരുന്നിൽ രാജാവ് എസ്തറിനോട്, നിന്റെ അപേക്ഷയെന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹവും എന്ത്? രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. വിരുന്നിന്റെ സമയത്തും എസ്തർ അസ്വസ്ഥയായി കാണപ്പെട്ടു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. രാജാവ് അത് കണ്ട് രാജ്ഞിയെ എന്തോ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവളുടെ അപേക്ഷ എന്തെന്ന് വീണ്ടും ചോദിക്കുന്നു. രാജ്യത്തിന്റെ പകുതി നൽകേണ്ട അപേക്ഷയാണെങ്കിലും നിറവേറ്റിത്തരാമെന്ന് രാജാവ് പറയുന്നു. അവൾ ആഗ്രഹിക്കുന്നതെന്തും നൽകാമെന്നുള്ള അർത്ഥം വരുന്ന ഒരു പ്രയോഗമാകുന്നു ഇത്. ഇവിടെ നമുക്കൊരു പാഠമുണ്ട്. ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് തുകയൊന്നും എഴുതാത്ത ഒരു ചെക്ക് തന്നിരിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 4:19 പൌലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം യേശുക്രിസ്തുവിൽ തീർത്തു തരും. അപ്രകാരത്തിലുള്ള ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നത് എത്ര ആശ്ചര്യകരമാണല്ലേ. എന്നാൽ അവൻ ഒരു രാജാവിനേക്കാൾ കൂടുതലാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്. അവൻ ലോകത്തിന്റെ രക്ഷകനാണ്. നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് നേരെ അവൻ കൃപയുടെ ചെങ്കോൽ നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ക്രൂരനായ ഈ രാജാവ് എസ്തറിനോട് കൃപയോടും ക്ഷമയോടും ഇടപെട്ടു? സദൃശവാക്യങ്ങൾ 21:1 നാം വായിക്കുന്നത്, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. എസ്തേറിന്റെ ഈ സംഭവത്തിൽ ദൈവമാണ് രാജാവിനെ തിരിക്കേണ്ടിടത്തേക്ക് തിരിക്കുന്നത്. 7 വാക്യങ്ങളിൽ നാം കാണുന്നു, അതിന് എസ്തേർ, എന്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു, രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരേണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു. തന്റെ അപേക്ഷ രാജാവിനെ അറിയിക്കുവാൻ എസ്തേറിന് ഇപ്പോഴും ധൈര്യമായിട്ടില്ല. അതുകൊണ്ട് അവൾ പറയുന്നത്, ഞാൻ നാളെ വീണ്ടും ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. ഇന്ന് വേണ്ടത്ര സമയം നമുക്ക് ലഭിച്ചില്ലല്ലോ. നാളെ അങ്ങ് വരുമ്പോൾ ഞാൻ എന്റെ അപേക്ഷ വിശദമായി പറയാം. ഈ സ്ത്രീയുടെ ഹൃദയത്തിലെ ഭയം നിങ്ങൾക്ക് കാണാം. താങ്കൾക്കും ഈ പറഞ്ഞതുപോലുള്ള അനുഭവം ഉണ്ടായി കാണും. അന്ന് വേറെ ഒന്നും അവിടെ ചെയ്യുവാനില്ലാതിരുന്നതിനാൽ രാജാവും ഹാമാനും ഭക്ഷണം കഴിഞ്ഞ് അവിടെ നിന്നും പോയി. 9 അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദവുമുള്ളവനായി പുറപ്പെട്ടുപോയി. എന്നാൽ രാജാവിന്റെ വാതിൽക്കൽ മോർദേക്കായി എഴുന്നേൽക്കാതെയും തന്നെ കൂശാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മോർദേക്കായുടെ നേരെ കോപം നിറഞ്ഞു. ഇവിടെ ഹാമാന്റെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. അവൻ വിരുന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ രാജാവും രാജ്ഞിയും വിരുന്നിനാകെ ക്ഷണിച്ചത് തന്നെ മാത്രമാകുന്നു എന്ന അഭിമാനത്തോടെ അവൻ ഓർത്തുകൊണ്ട് വരികയാണ്. അവന്റെ ആ വരവ് കാണുമ്പോഴേ അറിയാം അവന്റെ ഉള്ളിലെ ആ ചിന്ത. അവന്റെ സ്വയം ഇതിൽ പരം ഒന്നുയരുവാനില്ല. താൻ രാജ്ഞിയെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അവൾ നാളത്തേക്കും എന്നെ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. ശടാ, ഭാഗ്യം വന്നാൽ എല്ലാം കൂടി ഒരുമിച്ച് വരുമോ എന്നാണ് ഹാമാന്റെ ചോദ്യം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹാമാൻ നടന്നു പോകുമ്പോൾ എല്ലാവരും അവനെ കുമ്പിട്ട് നമസ്കരിച്ചു. ഒരുത്തിന് മാത്രം കുലുക്കമില്ല. ഇത്രയൊക്കെയായിട്ടും അവൻ കുലുങ്ങുന്നില്ല. മോർദേക്കായി, ആ ജഡ്ജി, അവൻ അങ്ങനെ നിവർന്നു നിൽക്കുന്നു. തന്നെ വണങ്ങുവാൻ കൂട്ടാക്കാത്ത മോർദേക്കായിയെ ഹാമാൻ വെറുതെ വിടുമെന്ന് താങ്കൾ കരുതിയാൽ തെറ്റി. നിന്നെ ഉടനെ കാണിച്ചേക്കാമെന്ന് പല്ലുകടിച്ചുകൊണ്ട് ഹാമാൻ പറയുന്നുണ്ടാകും. ഇപ്പോൾ സാഹചര്യമെല്ലാം തനിക്ക് അനുകൂലവും. പിന്നെ ചെയ്യരുതോ? 10-11 വാക്യങ്ങൾ. എങ്കിലും ഹാമാൻ തന്നെത്താൻ അടക്കിക്കൊണ്ട് തന്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സേരസിനെയും വിളിപ്പിച്ചു. ഹാമാൻ അവരോട് തന്റെ ധനമാഹാത്മ്യവും പുത്ര ബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു. ഇവിടെ ഹാമാൻ തീർച്ചയായും വിഡ്ഢികളിക്കുകയാണ്. അവനൊരൽപ്പം ആത്മപ്രശംസ നടത്തുകയാണ്. അതെ, പൊങ്ങച്ചം അടിക്കുക. ഒരു മനുഷ്യൻ പൊങ്ങച്ചം പറയുമ്പോൾ സാധാരണ 3 കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. ഒന്നാമതായി തന്റെ സ്വത്തിനെക്കുറിച്ച്, താൻ എത്ര പണക്കാരനാകുന്നു എന്ന് കാണിക്കുവാനുള്ള ശ്രമം. രണ്ടാമതായി തന്റെ നല്ല മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ കൊച്ചുമക്കളെക്കുറിച്ച്. പിന്നീട് അവൻ തന്റെ ജോലിക്കയറ്റത്തെക്കുറിച്ചോ ഉയർന്ന സ്ഥാനത്തെക്കുറിച്ചോ സംസാരിക്കും. ഹാമാൻ ഈ കടമ്പകളെല്ലാം കടന്നുകഴിഞ്ഞു. അവൻ മൂന്ന് രംഗങ്ങളിലും പൊങ്ങച്ചം പറയുകയാണ്. 12 നോക്കിക്കാട്ടെ. എസ്തേ രാജ്ഞിയും താൻ ഒരുക്കിയ വിരുന്നിന് എന്നെയല്ലാതെ മറ്റാരെയും രാജാവിനോടുകൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോടുകൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. പുരുഷന്മാർ പൊങ്ങച്ചം പറയുന്ന വേറൊരു കാര്യമുണ്ട്, സ്ത്രീകളുടെ മധ്യത്തിൽ താൻ എത്ര അംഗീകരിക്കപ്പെടുന്നു എന്ന കാര്യം. അവൻ ഇന്ന് രാജ്ഞിയോടൊപ്പം വിരുന്ന് കഴിച്ചു, നാളെയും അവളോടൊപ്പം വിരുന്നിന് വിളിച്ചിരിക്കുകയാണ്. ഹാമാൻ തനിക്ക് വെച്ചിരിക്കുന്നത് എന്താകുന്നു എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. രാജ്ഞിയുടെ ക്ഷണം ഇല്ലാതിരുന്നെങ്കിൽ അവൻ വിജയിച്ചേനെ, എന്നാൽ ഇവനുണ്ടോ വിടുന്നു. എങ്കിലും യഹൂദനായ മോർദെക്കായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നുകൊണ്ടും എനിക്കൊരു തൃപ്തിയുമില്ല എന്ന് ഹാമാൻ പറഞ്ഞു. ഈ സുഗന്ധ തൈലത്തിലൊരു ചത്ത ഈച്ചയുണ്ട്. മോർദെക്കായി തന്റെ മുൻപിൽ കുമ്പിടുന്നില്ല എന്ന വസ്തുതയെ മറക്കുവാൻ ഹാമാൻ കഴിയുന്നില്ല. ആരോ പറഞ്ഞു, ഒരു വ്യക്തിയുടെ യഥാർത്ഥ വലുപ്പം അറിയണമെങ്കിൽ അയാളെ അലസോരപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താകുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന്. ചെറിയ കാര്യങ്ങളാൽ ക്ഷോഭിക്കുന്ന ഒരു വ്യക്തി അല്പനായിരിക്കും. അതെത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവനാണെങ്കിലും ശരി, വലിയ കാര്യങ്ങളാണ് ഒരാളെ ശല്യപ്പെടുത്തുന്നതെങ്കിൽ അയാൾ ഒരു വലിയ മനുഷ്യനായിരിക്കും. പ്രിയ സുഹൃത്തെ, താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലുള്ള ചെറിയ കാര്യങ്ങൾ താങ്കളുടെ പ്രവർത്തനത്തെ ബാധിക്കാറുണ്ടോ? അപ്രസക്തമായ കാര്യങ്ങൾ താങ്കളെ ലക്ഷ്യം തെറ്റിക്കരുത്. ഹാമാൻ താനൊരു അല്പനാണെന്ന് തെളിയിച്ചു. മോർദെക്കായിയെ ഗണ്യമാക്കാതെ പോയാൽ മതിയായിരുന്നു. ഹാമാൻ ഏതായാലും പ്രധാനമന്ത്രിയാകുന്നുവല്ലോ. ഹാമാനുണ്ടോ വിടുന്നു? അവൻ പറയുന്നത്, എങ്കിലും യഹൂദനായ മോർദെക്കായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്ക് ഒരു തൃപ്തിയുമില്ല എന്ന്. 14 വാക്യം. അതിനവന്റെ ഭാര്യ സേരശും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട്, 50 മുഴം ഉയരമുള്ളൊരു കഴിമരം ഉണ്ടാക്കട്ടെ, മോർദെക്കായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാം എന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാൻ ബോധിച്ചു. അവൻ കഴിമരം ഉണ്ടാക്കിച്ചു. മോർദെക്കായിക്ക് വേണ്ടി ഒരു ഒത്ത കഴിമരം ഉണ്ടാക്കുവാൻ ഹാമാന്റെ ഭാര്യ സേരശും അവന്റെ സുഹൃത്തുക്കളും പറഞ്ഞു. ഹാമാന്റെ ഹൃദയത്തിൽ പകയും കയ്പും എല്ലാം നിറഞ്ഞു നിന്നു. ഈ കഴുമരത്തിന്റെ പൊക്കം തന്നെ വെളിവാക്കുന്നത് അതാണ്. ഈ പ്രശ്നപരിഹാരവുമായി സന്തോഷത്തോടെ ഹാമാൻ അന്ന് ഉറങ്ങുവാൻ പോയി. 6 നമുക്കൊന്ന് വരാം. 6 അതിന്റെ 1 നാം കാണുന്നത്, അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചുവച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കൽപ്പിച്ചു. ശ്രദ്ധിക്കണം, രാജാവിന് ഉറക്കം വന്നില്ല എന്നുള്ള വസ്തുത ഒരു ചെറിയ കാര്യമായി താങ്കൾക്ക് തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ ദൈവം ചെറിയ കാര്യങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. രാജാവിന് ഉറക്കം ലഭിക്കാത്ത പല രാത്രികൾ ഉണ്ടായിരുന്നിരിക്കാം. അവന് തലവേദന ഉണ്ടാക്കുന്ന എത്രയെത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ രാത്രി ആ സാമ്രാജ്യത്തിന്റെ മൊത്തം ചരിത്രത്തിലെ സംഭവ ബഹുലമായ ഒരു രാത്രിയായിരുന്നു. കാരണം എസ്തേറിന്റെ പുസ്തകത്തിലെ വഴിത്തിരിവിന്റെ സ്ഥാനമാകുന്നു ഇത്. തന്റെ പദ്ധതി നടപ്പാക്കുവാൻ ദൈവം ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിക്കുമെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ര വലിയ കാര്യമാക്കേണ്ടാത്തതായ ഒരു അപ്രധാന സംഭവം അന്ന് ശൂശൻ രാജധാനിയിലുണ്ടായി. അതായത്, രാജാവിന് ഉറക്കം വന്നില്ല. അതുകൊണ്ട് അവൻ തന്റെ ദാസന്മാരോട് ദിനവൃത്താന്തങ്ങൾ കുറിച്ചുവച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജസന്നിധിയിൽ വായിച്ച് കൽപ്പിച്ചു. ഈ രേഖകൾ വായിച്ചാൽ ഏത് ഉറങ്ങാത്തവനും കൂടി ഉറങ്ങുമില്ലേ? അത് രാജാവിന്റെ ഉറക്കഗുളികയായിരുന്നു എന്ന് തോന്നുന്നു. ചിലരുടെ പ്രസംഗം കേട്ടാൽ ഏത് ഉറങ്ങാത്തവരും ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഉറങ്ങുകയല്ലെന്ന് വിശ്വസിക്കട്ടെ. ഉറങ്ങിയാലും ഞാൻ നിർത്തില്ല കേട്ടോ. ഏതായാലും ഇവിടെ രാജാവിന് ഉറങ്ങുവാനുള്ള മരുന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ആ സുപ്രധാന മണിക്കൂർ വന്നു. ഇനിയും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് നാം കാണുവാൻ പോകുകയാണ്. സാധാരണ ഈ രേഖകൾ വായിക്കുമ്പോൾ തന്നെ രാജാവ് ഉറങ്ങുന്നതാണ്. ഈ പ്രത്യേക രാത്രിയിൽ രാജാവിന്റെ ദാസന്മാർ ഒരു പ്രത്യേക ഭാഗം എടുത്തു വായിക്കുവാനിടയായി. അതെ, ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുള്ള മുഖാന്തരങ്ങളാകും. ദൈവത്തിന്റെ കരം മനുഷ്യന്റെ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ കാണാവുന്നതാണ്. ദൈവം പ്രവർത്തിക്കുന്നു, അവിടുന്ന് സകലത്തെയും നിയന്ത്രിച്ച് നടത്തുന്നു. എസ്തർ രാജ്ഞിയായത് യാദൃച്ഛികമായിരുന്നില്ല. രാജാവിന്റെ മുൻപിൽ പോയി നിന്നതും രാജാവിന് അവളോട് പ്രീതി തോന്നിയതും യാദൃച്ഛികമായിരുന്നില്ല. ഒരു വിരുന്നിനായി രാജാവിനെ ക്ഷണിച്ചപ്പോൾ അവൻ അത് അംഗീകരിച്ചത് യാദൃച്ഛികമായിരുന്നില്ല. ഇപ്പോൾ അവന് ഉറങ്ങുവാൻ കഴിയുന്നില്ല. ഒരു പ്രത്യേക ഭാഗമെടുത്ത് ആ ദാസൻ വായിക്കുവാൻ ആരംഭിച്ചത് യാദൃച്ഛികമായിരുന്നില്ല. അവന് തുറന്ന് എവിടെ നിന്നു വേണമെങ്കിലും വായിക്കാമായിരുന്നു, വായിക്കാനല്ലേ പറഞ്ഞുള്ളൂ. എന്നാൽ അവൻ ഒരു പ്രത്യേക ഭാഗം വായിക്കുന്നു, രണ്ടും മൂന്നും വാക്യങ്ങൾ. ഉമ്മരപ്പടി കാവൽക്കാരായി രാജാവിന്റെ ഷണ്ടന്മാരിൽ ബിഗ്ദാന, തേരസ് എന്നീ രണ്ടുപേർ അഹശ്വരേഷ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മോർദേക്കായി അറിവ് തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഇതിനുവേണ്ടി മോർദേക്കായ്ക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു. ഈ സംഭവമൊക്കെ അർദ്ധരാത്രിയിലാണെന്ന് ഓർക്കണം. രാജാവിനെ വധിക്കുവാൻ ശ്രമിച്ച രണ്ടുപേരെ ഇവിടെ കാണുന്നു. അവരുടെ ഗൂഢാലോചന മോർദേക്കായി അറിഞ്ഞ് മോർദേക്കായി ആ വിവരം എസ്തേറിനെ അറിയിക്കുകയും അവൾ അത് രാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. ഈ സംഭവം രാജ്യത്തെ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഭൃത്യൻ ഇത് വായിച്ചപ്പോൾ രാജാവ് അത് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഉടനെ അവൻ തന്റെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ, അതായത് ആ മോർദേക്കായിക്ക് ഈ നല്ല പ്രവൃത്തിക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തതായി രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് വായിക്കാത്തതാണോ? അതോ കൊടുത്തിട്ടില്ലേ? ഭൃത്യൻ അവിടെ എല്ലാം വായിച്ചു നോക്കിയിട്ട് പറയുന്നു, കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്ന്. അതിന് രാജാവ് പറഞ്ഞു, എന്റെ ജീവനെ രക്ഷിച്ച മനുഷ്യന് പ്രതിഫലം കൊടുത്തേ മതിയാകൂ. ഇതാരാണ് ഇപ്രകാരം വിട്ടുകളഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരത്തിന്റെ പുറത്തെ വാതിലിൽ ഒരു തട്ട്. 4 മുതലുള്ള വാക്യങ്ങൾ. പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു. എന്നാൽ ഹാമാൻ മോർദേക്കായ്ക്കു വേണ്ടി താൻ തീർപ്പിച്ച കഴിയിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്തെ പ്രാകാരത്തിൽ വന്നു നിൽക്കുകയായിരുന്നു. രാജാവിന്റെ ഭൃത്യന്മാർ അവനോട് ഹാമാൻ പ്രാകാരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അകത്തു വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു. നല്ല ഒന്നാന്തരം കഥ തന്നെയല്ലേ? തന്റെ ജീവനെ രക്ഷിച്ചതിന് മോർദേക്കായ്ക്ക് പ്രതിഫലമൊന്നും നൽകിയില്ല എന്ന് രാജാവ് മനസ്സിലാക്കിയ അതേ സമയത്ത് ഇതാ ഹാമാൻ പുറത്തെ പ്രാകാരത്തിലെത്തുന്നു. രാജാവ് ചോദിച്ചു, ആരാണ് ആ പ്രാകാരത്തിൽ? അത് ഹാമാനായിരുന്നു. അവനും വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. താൻ മോർദേക്കായെ ആ കഴുമരത്തിൽ തൂക്കുന്നത് വരെ അവൻ ഉറക്കം വരില്ല. ആ കഴുമരത്തിൽ അവനെ തൂക്കുന്നതിനുള്ള അനുവാദത്തിനാണ് ഹാമാൻ രാജാവിന്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നത്. രാജാവിന്റെ അടുത്തേക്ക് ഏത് സമയത്തും വരുന്നതിനുള്ള അനുവാദം ഹാമാൻ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഹാമാൻ വന്നപ്പോൾ പശ്ചാത്തലമൊന്നും പറയാതെ രാജാവ് സംസാരം തുടർന്നു. മോർദേക്കായുടെ ജീവൻ ചോദിക്കാനാണ് ഹാമാൻ രാജസന്നിധിയിൽ വന്നത്. അതേസമയം രാജാവ് മോർദേക്കായ്ക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. ഈ സാഹചര്യങ്ങൾ ദൈവത്തിന്റെ കരുതലിനെയാണ് കാണിക്കുന്നതെന്ന് മറക്കരുത്. മറവിൽ നിന്നുകൊണ്ട് ദൈവം തന്റെ സ്വന്തം ആയവരെ കാത്തുസൂക്ഷിക്കുന്നു. ഈ ജനങ്ങൾ അന്യദേശത്ത് ദൈവഹിതത്തിന് വെളിയിലാകുന്നു എങ്കിൽ തന്നെ ദൈവത്തിന്റെ നടത്തിപ്പുകളുടെ കീഴിൽ നിന്നും മാറിയിട്ടില്ല. ഈ കരുതലിന്റെ നടത്തിപ്പൊരിക്കലും യാദൃച്ഛികമായിരുന്നില്ല എന്ന് നാം പ്രത്യേകം ഓർക്കണം. ഹാമാൻ രാജസന്നിധിയിലേക്ക് നടന്നടുത്തപ്പോൾ അവനോട് ചോദിച്ച ചോദ്യം, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്നായിരുന്നു. രാജാവ് തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഹാമാന് തോന്നി. അല്ല, എന്നെ മാത്രമാണല്ലോ പ്രധാനമന്ത്രിയാക്കിയത്, എനിക്കാണല്ലോ ഇതുവരെ എല്ലാ നല്ല സ്ഥാനങ്ങളും തന്നത്, എന്നെ അല്ലാതെ മറ്റാരെക്കുറിച്ച് രാജാവ് ചിന്തിക്കുവാനാണ്? ഹാമാന്റെ ചിന്തകൾ അങ്ങനെ പറന്നു നടന്നു. എന്നാൽ രാജാവ് ചിന്തിച്ചത് വേറൊരു വ്യക്തിയെക്കുറിച്ചായിരുന്നു. നമുക്ക് നാളെ അതേക്കുറിച്ച് കൂടുതലായി പഠിക്കാമല്ലേ. അതിനു മുൻപ് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലിനെക്കുറിച്ച് ബോധവാനായി ബോധവതിയായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇന്ന് വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുപോലെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എന്റെ ആയുസ്സിൽ ദിനമാ